SBS റേഡിയോ വാർത്തകളും വിശേഷങ്ങളും അതിനപ്പുറവും നമ്മുടെ മാതൃഭാഷയിൽ വർത്തമാനങ്ങൾക്ക് ഒരു വേദി sbs.com.au/malayalam.
എന്താണ് സൗന്ദര്യത്തിന്റെ മാനദണ്ഡം? ലോകം മുഴുവൻ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണിത്. പുരുഷ സൗന്ദര്യത്തിന്റെയും സ്ത്രീ സൗന്ദര്യത്തിന്റെയും മാനദണ്ഡങ്ങളെക്കുറിച്ച് ഇത്തരം ചർച്ചകൾ നടക്കാറുണ്ട്. ഇതിൽ ഒരുപാട് പേർക്ക് നല്ല വെളുത്തു തുടുത്ത നിറമുള്ളവരാണ് സുന്ദരന്മാരും സുന്ദരികളും എന്നത്. ഏയ്, ഞാൻ അങ്ങനെയൊന്നുമല്ല എന്ന് മിക്കവരും പറയാറുണ്ടെങ്കിലും ഈ പറയുന്നതിലും ഭൂരിഭാഗം പേരും അറിയാതെ വെളുപ്പിനോടൽപ്പം കൂടുതൽ പ്രണയം കാട്ടുന്നവരാണ്. പ്രണയമെന്ന് പറഞ്ഞെങ്കിലും പ്രണയിക്കുന്നതിൽ മാത്രമല്ല, സ്കൂളിലും കോളേജിലും തൊഴിൽ രംഗത്തും സാമൂഹ്യ മേഖലയിലുമെല്ലാം വെളുത്ത നിറമുള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നു എന്നാണ് പൊതുവിൽ കാണുന്നത്. ഇപ്പോൾ മറ്റു പല രാജ്യങ്ങളെക്കാളും കൂടുതലാണ് ഇന്ത്യയിൽ ഈ പ്രവണത എന്നാണ് വിലയിരുത്തൽ. ഒരുപാട് പാശ്ചാത്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുടെ ഈ വെളുത്ത തൊലിപ്പുറത്തോടുള്ള സ്നേഹത്തെയും ആരാധനയെയും കുറിച്ച് കളിയാക്കി എഴുതിയിട്ടുണ്ട്. ഇത് മുതലെടുത്ത് അല്ലെങ്കിൽ ഇതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങളും സൗന്ദര്യവർദ്ധക വിപണിയുമെല്ലാം രംഗത്തെത്തുകയും ചെയ്യുന്നു, വെളുക്കാനുള്ള അല്ലെങ്കിൽ വെളുപ്പിക്കാനുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങളുമായി. എന്നാൽ ഇപ്പോൾ ഏതാനും വർഷങ്ങളായി ഈ പൊതുബോധത്തിനെതിരെയുള്ള പ്രചാരണങ്ങൾ ഇന്ത്യയിൽ ശക്തമായി വരികയാണ്. ഡാർക്ക് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പേരിലുള്ള ക്യാമ്പയിനുകളാണ് സജീവമായിട്ടുള്ളത്. 1960s അമേരിക്കയിൽ തുടങ്ങിയ ബ്ലാക്ക് ഈസ് ബ്യൂട്ടിഫുൾ ക്യാമ്പയിൻ പോലെയാണ് ഇത്. നന്ദിതാദാസിനെ പോലുള്ള സിനിമാ താരങ്ങളും മറ്റ് ഒട്ടേറെ സെലിബ്രിറ്റികളും ഈ പ്രചാരണത്തിൽ പങ്കാളികളാകുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ തമിഴ്നാട്ടിലാണ് ഈ പ്രചാരണം ഏറ്റവും അധികം ശക്തമായിട്ടുള്ളത്.
Sir, my name is Vipar Sarkularasha and this is Madam...
How did the makeup artist allow you two to get inside? I can't have any dark people in my sets. Go ahead, give me that white face. Pass it. Here, use this white face. Go meet the makeup artist and come back.
Sir, dark is beautiful and we are not going anywhere.
It's sad that I have to write this song today. But in India we're loose and I don't know what to say. We tell the people you're first class if you're looking so fair. So put on the creams and powders about skin said you should care. Mirror, mirror on the wall, who's the darkest of them all? It's you! It's you! Come on, come on, can't we see that dark is beautiful, you and me? It's true! It's true!
ഒരു സാധ്യത കറുത്ത നിറമുള്ളവർക്ക് സിനിമാ രംഗത്ത് ഏറ്റവുമധികം തിളങ്ങാൻ കഴിഞ്ഞ സംസ്ഥാനം എന്ന നിലയിലായിരിക്കും തമിഴ്നാട് ഈ പ്രചാരണത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നതാണ്. പക്ഷെ അവിടെയും കറുത്ത നിറമുള്ള പുരുഷന്മാർക്ക് മാത്രമേ സ്റ്റാർ വാല്യൂ ഉള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കണം. ഇരുണ്ട നിറമുള്ള എത്ര മുൻനിര നായികമാരുണ്ട് തമിഴ് സിനിമയിൽ എന്ന കാര്യം സംശയമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങളാണ് ഇത്തരമൊരു പൊതുബോധം വളർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത്. അതിനാൽ വെളുപ്പാണ് സൗന്ദര്യം എന്ന തെറ്റിദ്ധാരണ മാറ്റുന്നതിനും മാധ്യമങ്ങൾ തന്നെ മുൻകൈയ്യെടുക്കേണ്ടി വരും. ഇത് മനസ്സിലാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ചെന്നൈയിലുള്ള ഒരു സംഘം മാധ്യമ വിദ്യാർത്ഥികൾ. ചെന്നൈ ക്രിസ്ത്യൻ കോളേജിലെ ജേർണലിസം വിദ്യാർത്ഥികൾ ചേർന്ന് അൺവെയിൽ എന്ന പേരിൽ ഒരു പുതിയ ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്നു. അൺവെയിൽ അഥവാ മൂടുപടം മാറ്റുക എന്ന പേരിൽ പുറത്ത് കാണുന്ന നിറത്തിന്റെ മുഖംമൂടിയല്ല, അകത്തെ നിറമാണ് പ്രധാനം എന്ന സന്ദേശവുമായാണ് ഈ പ്രചാരണം. ഇതിന് നേതൃത്വം നൽകുന്നത് ഒരു മലയാളിയാണ്, മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ ജേർണലിസം വിഭാഗം മേധാവി റേച്ചൽ ജേക്കബ്. ഈ ക്യാമ്പയിനെ കുറിച്ച് റേച്ചൽ ജേക്കബ് തന്നെ വിശദീകരിക്കുന്നു.
ഇത് ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് മാറ്റാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ബിക്കോസ് ഞങ്ങൾ ഈ ക്യാമ്പയിൻ എടുത്തപ്പോൾ തന്നെ കുറെ കുട്ടികൾ അവർക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ടോപ്പിക് എടുത്തത്. ചില കുട്ടികൾ പറഞ്ഞത് ഞങ്ങളോട് അവരുടെ സ്കൂളിൽ തന്നെ, സ്കൂളിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടെന്ന് വെച്ചു, അതിൽ പിള്ളേരെ വിളിക്കണം എന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ടീച്ചേഴ്സ് വിളിക്കുന്ന ഫെയർ ആയിട്ടുള്ള കുട്ടികളെ, അവർക്ക് ഫെയർ ഗേൾസിനെ മതി സ്റ്റേജിലോട്ട്. ഇങ്ങനെ അങ്ങനെ ആ പോയിന്റ് തൊട്ട് പിള്ളേരെ വന്ന് നമ്മൾ അങ്ങനെയുള്ളൊരു ഡാർക്കായിട്ടുള്ളവരെ വേണ്ട, ഓൺലി ഫെയർ കിഡ്സ് ആർ ഓൺ സ്റ്റേജ്, അങ്ങനൊരു ചിന്താഗതി കൊച്ചിലെ തൊട്ടേ പിള്ളേരുടെ മൈൻഡിൽ അങ്ങനെ വളർന്നു വളർന്നു വരുന്നുണ്ട്. ഇങ്ങനത്തെ കുട്ടികൾക്ക് അവരുടെ അവർക്ക് ഫ്രണ്ടിൽ വന്ന് അവരുടെ ടാലൻസോ അവരുടെ ഇത് കാണിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അത് മാറ്റണമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം പഠിച്ചിറങ്ങി വരുന്ന കുട്ടികൾ അവര് വളർന്നു വരുമ്പോഴോ അവരുടെ സൊസൈറ്റിയിൽ അവർക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഇത് കാണുന്നവർക്കും തോന്നും ഓക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുണ്ട്
പക്ഷേ റേച്ചൽ അതിൽ എനിക്ക് സ്വാഭാവികമായി തോന്നാവുന്ന ഒരു സംശയമാണ്. കാരണം യൂത്ത് എന്ന് പറയുമ്പോൾ കോളേജ് തലത്തിലേക്ക് എത്തുമ്പോൾ 19, 18, 19, 20 വയസ്സായി കഴിഞ്ഞിരിക്കുകയാണ്. അതിനു മുൻപ് തന്നെ ആളുകളുടെ മനസ്സിൽ കുട്ടികളുടെ മനസ്സിൽ ഈ ഒരു കറുപ്പും വെളുപ്പും തമ്മിലുള്ള വ്യത്യാസം അതിനു മുമ്പ് തന്നെ ഉറച്ചിട്ടുണ്ടാകും. കാരണം വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങുന്നത് അത് തന്നെയാണ്. അപ്പോൾ യൂത്തിനെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കതിരിന്മേൽ വളം വയ്ക്കുക നമ്മൾ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, അതുപോലെ ആയിപ്പോവില്ലേ? മറിച്ച് വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ട ഒരു കാര്യമല്ലേ ഇത്?
വീടുകളിൽ അഗ്രി, വീടുകളിൽ തന്നെയാണ് തുടങ്ങേണ്ടത്. പക്ഷെ ഇപ്പം എന്തിനാ ഞാൻ യൂത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം യൂത്ത് ഇനി അവർ ദേ മൈറ്റ് ബിക്കം എ ഫാമിലി പേഴ്സൺ ഇൻ എ ഷോർട്ട് ടൈം. അപ്പൊ അങ്ങനെയുള്ളപ്പം ദേ ക്യാൻ മേക്ക് ദേർ കിഡ്സ് മോർ അക്സെപ്റ്റിംഗ് ദോസ് കൈൻഡ് ഓഫ് ഡാർക്ക് കോംപ്ലക്ഷൻ. ബിക്കോസ് ഞാൻ ഒരു ഒരു സിറ്റുവേഷൻ പറയാം. യങ്സ്റ്റേഴ്സ് വന്ന് ഇപ്പം കാണുന്നത് തന്നെ ഒരു ബ്രൈഡിനെയോ ഒരു പെണ്ണ് കാണൽ പോകുന്നതും പോകുമ്പോ തന്നെ അവർക്ക് വിചാരിക്കുന്നതോ അവർ എഴുതി കൊടുക്കുന്ന ഒരു ഫെയർ കോംപ്ലക്ഷൻ ഗേളിനെയാ വേണ്ടി അങ്ങനെ അവർ എഴുതി കൊടുക്കുന്നത് തന്നെ. ബട്ട് ആർക്കും അങ്ങനെ അങ്ങനത്തെ ചിന്താഗതിയിൽ നിന്ന് മാറിയാൽ തന്നെ ഒരുവിധം മാറും. സ്കൂൾസിൽ വന്ന് വാല്യൂ എഡ്യൂക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇന്നലത്തെ പാനൽ ഡിസ്കഷനിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സ്കൂൾസിൽ ഇങ്ങനെ ആദ്യം തന്നെ ടീച്ചേഴ്സിനോട് തന്നെ നമുക്കൊരു സെഷൻസ് വിത്ത് കിഡ്സ് ഉള്ളപ്പം അവർക്ക് മോറൽ സയൻസ് പോലെ വാല്യൂ എഡ്യൂക്കേഷൻ ക്ലാസ്സസിൽ ഇങ്ങനെ ഡാർക്ക് കോംപ്ലക്ഷൻ, ഫെയർ കോംപ്ലക്ഷൻ അങ്ങനെ ഒരു ഡിവിഷനെ ഉള്ള തോട്ടിലേ അവർ ചെയ്യാൻ പാടില്ലെന്നുള്ള ഒരു കോൺസെപ്റ്റ് ചൈൽഡ്ഹുഡിൽ തന്നെ ചെയ്യണമെന്നും ഞങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഓക്കെ, സ്വാഭാവികമായിട്ടും ഒരു റേസിസത്തെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. പ്രത്യേകിച്ചും ഇന്ത്യയിൽ സ്വാഭാവികമായിട്ട് അടുത്ത കാലത്തുള്ള വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാം. എന്തായാലും ആ ഒരു സാഹചര്യത്തെ എത്രത്തോളം ഹോപ്ഫുൾ ആണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ ഒരു ടാർഗറ്റ് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്ന എത്രത്തോളം ഹോപ്ഫുൾ ആണ്?
ഞാൻ ഇപ്പൊ ഞങ്ങളുടെ പ്രോമോ തന്നെ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 20,000 വ്യൂസ് കിട്ടി. അപ്പം അത്രയും കിട്ടുമ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എത്രത്തോളം ഇത് ഈ ഇഷ്യൂ മോർ ഇമ്പോർട്ടന്റ് ഇൻ ദ സൊസൈറ്റി. അതല്ലാതെ അവർക്ക് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു സബ്ജക്റ്റ് അത്, അല്ലെങ്കിൽ അത്രയും വ്യൂസോ ഇല്ല അത്രയും ആൾക്കാരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഒരു സോഷ്യൽ ഇഷ്യൂ ആയതുകൊണ്ട് ആൾക്കാർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായ ഞങ്ങളുടെ പ്രൊമോസ് കണ്ടതും ലൈക്ക് ചെയ്തതും ഒത്തിരി പേർക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് മുൻപിൽ വന്ന് പറയാനുള്ള സ്പേസോ ഇല്ല, അവരെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റും ഇവിടെ ഒത്തിരി പേർക്കും കുറവാ. അത് പക്ഷെ ഐ തിങ്ക് ഞങ്ങളുടെ ക്യാമ്പയിൻ മൂലം അറ്റ്ലീസ്റ്റ് അത് അങ്ങനത്തെ ഒരു അക്സെപ്റ്റൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഇച്ചിരി ഒരു വിജയം ഉണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്.
തീർച്ചയായും റേച്ചൽ, എന്തായാലും വളരെയധികം നന്ദി ഇത്രയും കാര്യങ്ങൾ SBS മലയാളം റേഡിയോയുമായി സംസാരിച്ചതിന്. തമിഴ്നാട്ടിലും ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലും ഇത്തരം പരിപാടികൾ സജീവമാകുമ്പോഴും കേരളത്തിലേക്ക് ഈ ക്യാമ്പയിൻ അധികം ഇപ്പോഴും എത്തിയിട്ടില്ല. കറുപ്പിന് ഏഴഴക് എന്നൊക്കെ പഴഞ്ചൊല്ല് പറയുമെങ്കിലും ഇപ്പോഴും വെളുക്കാനുള്ള ഓട്ടത്തിലാണ് നല്ലൊരു ഭാഗം മലയാളികളും. തൊലി വെളുത്തില്ലെങ്കിലും കീശ വെളുക്കുന്നുണ്ടെന്ന് മാത്രം.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.